ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم سلمنا إلى رمضان، وسلم رمضان إلينا، وتقبل أعمالنا فيه يا سميع يا عليم. اللهم بلغنا رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن. أما بعد، سهودر غلاء ريم الله يمسجد إلى الديار غلاء رسول الله صلى الله عليه وسلم إلى شريطرة إلى رند عقباء ودنبدي غلاء كرشان نمال പറഞ്ഞു വരുന്നത്. അഖബയിൽ അഥവാ മിനായിൽ ആളുകൾ ജംറയിൽ കല്ലെറിയുന്ന ഭാഗത്തു വച്ച് മദീനയിൽ നിന്നുള്ള മുസ്ലിമീങ്ങളിൽ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലേർപ്പെട്ട സംഭവമാണ് അഖബ ഉടമ്പടികൾ. ഇത് രണ്ട് തവണ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ബൈഅത്തുൽ അഖബ, രണ്ടാമത്തെ ബൈഅത്തുൽ അഖബ എന്നിങ്ങനെ രണ്ട് സംഭവങ്ങൾ. ഒന്നാമത്തെ അഖബ ഉടമ്പടിയും അതിൽ പങ്കെടുത്ത 12 സഹാബിമാരുടെ കാര്യവും ശേഷം സഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നതും അവിടെ ഇസ്ലാം വ്യാപിച്ചതുമെല്ലാം നമ്മൾ പറയുകയുണ്ടായി. മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു. റബ്ബു സുബ്ഹാനഹു വതആല ആ നാട്ടുകാർക്ക് ഈ ദീൻ സ്വീകരിക്കാനും അതിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹായികളായി മാറാനും അൻസാറുകളെന്ന പുകൾപ്പെട്ട പേര് കേൾക്കാനും തൗഫീഖ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് രണ്ടാമത്തെ അഖബ ഉടമ്പടി ഉണ്ടാകുന്നത്. ഇത് ഹിജ്റ 13-ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം 13-ാമത്തെ വർഷമാണ് ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിനു ശേഷം 13-ാമത്തെ വർഷം ആണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഹിജ്റയുടെ തൊട്ടുടനെ, ഹിജ്റയുടെ തൊട്ടുടനെ, ഹിജ്റ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ്, തൊട്ടുടനെ അല്ല, ഹിജ്റ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇതിന് തൊട്ടു ശേഷമാണ് ഹിജ്റ ഉണ്ടാകുന്നത്. നോക്കൂ, എന്താണ് ഈ രണ്ടാമത്തെ ഉടമ്പടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹായിക്കാൻ നബി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് മദീനക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ട് തോന്നുകയുണ്ടായി. അവർ പറഞ്ഞു, മത നതുറുക്കു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുതറദു ഫീ ജിബാലി മക്ക വയുഖാഫ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ മക്കയിലെ പർവ്വതങ്ങൾക്കിടയിൽ ആട്ടിയോടിക്കപ്പെടാനും നബി ആളുകൾ പേടിപ്പെടുത്താനും ഒക്കെ നമ്മൾ എത്ര കാലം വിടാനാണ് എന്ന് മദീനക്കാരായ മുസ്ലിമീങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ അങ്ങനെ നബിയുടെ നിയോഗത്തിന് 13-ാമത്തെ വർഷത്തെ ഹജ്ജിൽ, ആ ഹജ്ജിന് മദീനക്കാരായ തങ്ങളുടെ ജനങ്ങളുടെ കൂടെ, മുശ്രിക്കുകളായ ആളുകളുടെ കൂടെ മുസ്ലിമീങ്ങളായ ആളുകളും പുറപ്പെട്ടു. എന്നിട്ട് അവർ ഒരു രാത്രിയിൽ ഈ തങ്ങളുടെ കൂടെ ഹജ്ജിന് വന്ന നാട്ടുകാരായ ആളുകൾ അറിയാതെ മദീനയിലെ മുസ്ലിമീങ്ങളിൽ 73 ആളുകൾ, അവരുടെ കൂടെ രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു. 73 പുരുഷന്മാരും രണ്ട് സ്ത്രീകളും. നുസൈബ ബിൻത് കഅബ്, അസ്മ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടുപേരായിരുന്നു ആ സ്ത്രീകൾ. ഇങ്ങനെ ഈ 70 പരം ആളുകൾ രാത്രിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ പിതൃ സഹോദരൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും ഉണ്ടായിരുന്നു. ആശ്ചര്യകരമായ ഒരു കാര്യം, അബ്ബാസ് എന്ന മുസ്ലിം അല്ല, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നബിയുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിം അല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായിയായിരുന്നു. നബിയുടെ ശത്രുപക്ഷത്തല്ല അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മുശ്രിക്കായിരുന്ന കാലത്തും നിലകൊണ്ടിരുന്നത്. അങ്ങനെ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ മദീനക്കാരോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കറിയാമല്ലോ, മക്കയിൽ എന്റെ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നാണ് മുഹമ്മദ് പറയുന്നത്. അതുകൊണ്ട് പറയൂ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കണം. അങ്ങനെ ഇരിക്കെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തക്കല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ സംസാരിക്കൂ. فخذ لنفسك ولربك ما احببت, താങ്കൾക്ക് വേണ്ടി അതുപോലെ താങ്കളുടെ റബ്ബിനു വേണ്ടി എന്താണോ താങ്കൾ ഇഷ്ടപ്പെടുന്ന, റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യം അത് പറഞ്ഞോളൂ. فتكلم رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. فتلا القران, ഖുർആൻ ഓതി. ودعا الى الله, അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ورغب في الاسلام, ഇസ്ലാമിന്റെ കാര്യം അതിനോട് അവർക്ക് താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരോട് കരാർ വാങ്ങുകയാണ്. അവർ പറഞ്ഞു, നബിയെ, എന്താണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത്, അനുസരണ പ്രതിജ്ഞ നൽകേണ്ടത്, എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുബായിഉനനി അലാ സംഇ വത്താഅതി ഫിൻ നശാത്തി വൽ കസൽ, സന്തോഷമുള്ള വേളയാകട്ടെ അല്ലാത്ത സമയമാകട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വന്നഫഖതി ഫിൽ ഉസ്രി വൽ യുസ്ർ, ബുദ്ധിമുട്ടുള്ള സമയത്തും എളുപ്പമുള്ള സമയത്തും ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വഅലൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. വഅൻ തഖൂലു ഫില്ലാഹി ലാ തഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ സംസാരിക്കണം, റബ്ബിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. വഅല അൻതൻസുറൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. ഫതംനഊനി ഇദാ ഖദിംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ശത്രുക്കളിൽ നിന്ന് എനിക്കു വേണ്ടി നിങ്ങൾ എന്നെ സംരക്ഷിക്കാൻ നിൽക്കണം. مما تمنعون منه انفسكم وازواجكم وابناءكم ولكم الجنه, ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ സ്വദേഹങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമോ, നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ എങ്ങനെ സംരക്ഷിക്കുമോ, അവർക്ക് ഏതെല്ലാം അപകടങ്ങൾ ബാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, അതുപോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കരാർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈനീട്ടി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ, അതെ ഞങ്ങൾ താങ്കളെ സംരക്ഷിക്കും, കരാർ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ ഹൈസം ഇബ്നു തയ്യാൻ റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സഹാബി അതിനിടയിൽ കയറിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബൈനനാ വബൈന റിജാല ഹിബാല, ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലെ യഹൂദികൾക്കുമിടയിൽ ചില കരാറുകളുണ്ട്, വൈന്നാ ഖാതിഉഹ, ഇതാ ഈ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യുന്ന അവരുമായുള്ള ചില കരാറുകൾ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. അഥവാ ഞാൻ നേരത്തെ മുമ്പുള്ള ദർസുകളിൽ പറഞ്ഞതുപോലെ യഹൂദികൾ മൂന്ന് ഗോത്രങ്ങളാണ്, ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖാ. അറബികൾ രണ്ട് ഗോത്രങ്ങളുണ്ട്, ഔസും ഖസ്റജും. ഇതിൽ യഹൂദികളിൽ ചില ഗോത്രങ്ങൾ ഔസിന്റെ കൂടെയാണ്, വേറെ ചിലർ ഖസ്റജിന്റെ കൂടെയാണ്. യുദ്ധങ്ങളിലും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള പല നീക്കുപോക്കുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഒഴിവാക്കുകയാണ്. ഫഹൽ അസൈത ഇന്നഹ്നു ഫഅൽനാ ദാലിക, നബിയെ ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്താൽ. തുമ്മ അബ്ഹറക്കല്ലാഹ്, പിന്നീട് അള്ളാഹു താങ്കൾക്ക് വിജയം നൽകിയാൽ. അൻ തർജിഅ ഇലാ ഖൗമിക فتدعنا فهل عسيت ان نحن فعلنا ذلك ثم اظهرك الله ان ترجع الى قومك وتدعنا അങ്ങനെ താങ്കൾ അല്ലാഹു വിജയിപ്പിച്ചാൽ പിന്നെ ഞങ്ങളെ ഉപേക്ഷിച്ച് ഓ നബിയെ താങ്കൾ താങ്കളുടെ കൗമിന്റെ അരികിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുമോ എന്ന് ഈ സഹാബി അബുൽ ഹൈസം ഇബ്നു തയ്യാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. فتبسم رسول الله صلى الله عليه وسلم, അള്ളാഹുന്റെ റസൂൽ അത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ബലിദ്ദമദ്ദം വൽഹജ്മൽ ഹജ്മ, അല്ല മറിച്ച് നിങ്ങളുടെ രക്തം എന്റെ രക്തമാണ്, നിങ്ങളുടെ നാട്ടിലാണ് ഖബർ, മരണം അത് നിങ്ങളുടെ നാട്ടിലായിരിക്കും, അതുപോലെ നിങ്ങളെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അന മിൻകും വഅന്തും മിന്നി, ഞാൻ നിങ്ങളിൽപ്പെട്ട ആളാണ്, നിങ്ങൾ എന്നിൽപ്പെട്ട ആളാണ്. ഉഹാരിബു മൻ ഹറബ്തും, നിങ്ങൾ ആരോട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുവോ അവരുമായി ഞാനും യുദ്ധത്തിലാണ്. വഉസാലിമു മൻ സലംതും, നിങ്ങൾ ആരുമായി സമാധാനത്തിലാണോ ഞാൻ അവരുമായി സമാധാനത്തിലാണ്. അഖ്രിജു ഇലയ്യ മിൻകും ഉസ്നൈ അശറ നഖീബ ലിയകൂനു അലാ ഖൗമിഹിം ബിമാ ഫീഹിം, നിങ്ങൾ നിങ്ങളുടെ ഖൗമിൽ നിന്ന് 12 പേരെ ഓരോ ഗോത്രങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി, അവരുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത് തരിക, നിങ്ങൾ തീരുമാനിച്ച് തരിക. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുമായി കരാറ് വാങ്ങുകയും ഒടുവിൽ പറയുകയും ചെയ്തു, ഇർഫദ്ദു ഇലാ റിഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുക. അതിനിടയിൽ അബ്ബാസ് ഇബ്നു ഉബാദ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, വല്ലാഹി അല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യവുമായി അയച്ച അല്ലാഹു തന്നെ സത്യം. ഇൻ ശിഅത ലനമീലന്ന അലാ അഹ്ലി മിനാ ഗദൻ ബിഅസ്യാഫിനാ, ഇതാ ഈ മിനായിലെ ഈ മിനായിൽ സന്ധിച്ചിട്ടുള്ള ആളുകൾ അറബികൾ, താങ്കൾ ഒന്ന് കൽപ്പിച്ചാൽ ഞങ്ങൾ വാളുകളുമായി നാളെ തന്നെ അവരെ നേരിടാം, ഇപ്പൊ തന്നെ യുദ്ധമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. فقال رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم പറഞ്ഞു, لم نؤمر بذلك, الله എന്നോട് കൽപ്പിച്ചിട്ടില്ല, الله എന്നോട് അത് കൽപ്പിച്ചിട്ടില്ല. ولكن ارجعوا الى رحالكم, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പിരിഞ്ഞു പോവുക. മനസ്സിലാക്കണം, رسول الله صلى الله عليه وسلم ഹിജ്റക്ക് വളരെ അടുത്താണ് ഈ സംഭവം, എന്നിട്ട് പോലും നബി صلى الله عليه وسلم അവിടെ വാളെടുക്കുക എന്ന രീതിയിലേക്ക് നീങ്ങിയിട്ടില്ല. ഇസ്ലാമിലെ യുദ്ധം അത് മുഴുവൻ ഹിജ്റക്കു ശേഷം, ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം മാത്രമാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിലപാട് ഇതായിരുന്നു, അള്ളാഹു പറഞ്ഞ നിലപാട്, കുഫു ഐദിയക്കും, കൈയടക്കി വെക്കുക. ചില ആളുകൾ പറയാറില്ലേ, കയ്യും കിട്ടി നോക്കിക്കൂല, അല്ല കയ്യും കെട്ടി നിൽക്കാനാണ് റബ്ബു സുബ്ഹാനഹു വതആലയുടെ അതിനു മുമ്പുള്ള കൽപ്പന. ഖുർആനിൽ വന്നത്, ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്, അതല്ലെങ്കിൽ ആദ്യ നശിപ്പിക്കപ്പെടുക മുസ്ലിമീങ്ങൾ തന്നെയാണ്, മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പ്രയാസമുണ്ടാവുക. ആ മക്കയുടെ സാഹചര്യം ഖിയാമത്ത് നാൾ വരെ എവിടെയെല്ലാം ഉണ്ടോ മക്കയിലെ നിലപാടാണ് മുസ്ലിമീങ്ങളുടെ നിലപാട്. എന്താണ് മക്കയിലെ നിലപാട്? ആയുധമെടുക്കരുത് എന്നതാണ്, മറിച്ച് ഇസ്ലാമിക ദഅവത്താണ്, സബ്റാണ് അവിടെയുള്ള മാർഗം, ക്ഷമയാണ് മാർഗം. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, മദീന ഉണ്ടാകും, മദീന ഉണ്ടാകും, അതിന്റെ ഫലം മദീന ഉണ്ടാകല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മദീനയിൽ പിന്നീട് വിജയങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയതുപോലെ. നോക്കൂ, ഇതായിരുന്നു രണ്ടാമത്തെ അഖബ ഉടമ്പടി. രണ്ടാമത്തെ അഖബ ഉടമ്പടി ഇതിനുശേഷമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീന ഹിജറക്കുള്ള, മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോകാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് ഇതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് ആ കൽപ്പന നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്നി ഉരീതു ദാറ ഹിജ്റത്തിക്കും നിങ്ങൾ ഹിജറ പോകേണ്ടുന്ന നിങ്ങളുടെ ദാറുൽ ഹിജറ ആ നാട് എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. ആ നാട് അത് ഈന്തപ്പനകൾ നിറഞ്ഞ നാട്. ബൈന ലാബതൈൻ, രണ്ട് ലാബത്തുകൾക്കിടയിൽ, അതിന്റെ അഥവാ അതിന്റെ രണ്ട് വശങ്ങളിലായി കറുത്ത കല്ലുകളുള്ള നാട്. വഹുമൽ ഹറത്താൻ, അതിനാണ് രണ്ട് ഹറത്തുകൾ എന്ന് പറയുക, മദീനയിലെ രണ്ട് ഹറത്തുകൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹാബത്തിന്റെ അരികിലേക്ക് സന്തോഷവാനായി വന്നുകൊണ്ട് പറഞ്ഞു, ഖദ് ഉഖ്ബിർതു ബിദാരി ഹിജ്റതികും, നിങ്ങളുടെ ദാറുൽ ഹിജ്റ, നിങ്ങളുടെ ആ ഹിജ്റ പോകേണ്ടുന്ന നാട് എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. വഹിയ യസ്രിബ്, അത് യസ്രിബാൻ. മദീനയുടെ പഴയ പേരാണെന്ത്? യസ്രിബ്. ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല ആ പേര് പരാമർശിച്ചിട്ടുണ്ട്. യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും ഫർജിഉ എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിഖുകൾ പറഞ്ഞ വാക്ക്, പഴയ പേരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് യസ്രിബാൻ, അന്ന് യസ്രിബാൻ എന്നാണ് അത് അറിയപ്പെട്ടത്. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയോടെ അത് എന്തായി? മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടണമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയായി. ഫമൻ അറാദൽ ഖുറൂജ ഫലിയഖ്റുജ് ഇലൈഹ, ആർക്കെങ്കിലും പോകണമെങ്കിൽ അവൻ അവിടേക്ക് പോയിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി അന്നി ഉഹാജിറു മിം മക്കത ഇല അർദിൻ ബിഹാ നഖ്ലുൻ, ഞാൻ സ്വപ്നത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടു മക്കയിൽ നിന്ന് ഈത്തപ്പനകളുള്ള ഒരു നാട്ടിലേക്ക് ഞാൻ പലായനം ചെയ്യുമെന്ന്. ഫദഹബ വഹലി ഇല അന്നഹൽ യമാമതു ഔ ഹജർ, ഞാൻ വിചാരിച്ചത് യമാമയാണെന്ന് അല്ലെങ്കിൽ ഹജർ ആണെന്ന്, രണ്ട് നാടുകളാണ്. ഫഇദാ ഹിയൽ മദീനതു യസ്രിബ്, നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് മദീനയാണ്, അത് യസ്രിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു ബിഖറിയത്തിൻ, ഒരു നാട്ടിലേക്ക് പോകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിർതു ബിഖറിയത്തിൻ, ഒരു നാട്. എന്താണ് ആ നാടിന്റെ പ്രത്യേകത? തഅകുലുൽ ഖുറാ, അത് നാടുകളെ തിന്നു തീർക്കുന്ന നാടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? മദീന അത് ഇസ്ലാമിന്റെ തലസ്ഥാനമാവുകയും അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് ജനങ്ങളെ, മഷ്രിഖിലും മഗ്രിബിലുമുള്ള, കിഴക്കും പടിഞ്ഞാറുമുള്ള മനുഷ്യരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്ന പ്രബോധകർ മദീനയിൽ നിന്നാണ് പുറപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ പ്രകാശം അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടത്. അവിടെ നിന്നാണ് നാടുകൾ കീഴടക്കിയ അവയെ ഇരുട്ടുകളിൽ നിന്ന്, കുഫറിന്റെ വഴികേടിന്റെ ദലാലത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ നാടുകൾ കീഴടക്കിയ സൈന്യാധിപന്മാർ അവിടെ നിന്നാണ് പുറപ്പെട്ടത്. അമർ ഉൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് കിസറയുടെ, കൈസറിന്റെ നിധികൾ, ആ കാലത്തെ വലിയ രണ്ട് സാമ്രാജ്യങ്ങൾ. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇക്കാലത്ത് അമേരിക്കയും റഷ്യയും എന്ന് പറയുന്നത് പോലെയാണത് എന്ന്. രണ്ട് വൻ ശക്തികൾ അവയെ, അതാ ഇസ്ലാമിന്റെ കീഴിൽ അവ വരികയാണ്. അവയുടെ ഖജനാവുകൾ മദീനയിലേക്ക് അവയുടെ നിധികൾ കൊണ്ടുവരികയാണ്. അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യാൽ അത് മുസ്ലിമീങ്ങൾക്കിടയിൽ വീതം വെക്കപ്പെടുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത്. ഖറിയത്തുൻ തഅ്കുലുൽ ഖുറാ, നാടുകളെ തിന്നു തീർക്കുന്ന നാട് അഥവാ അവയെല്ലാം വിജയിച്ചടക്കുന്ന നാടായി മദീന മാറുകയുണ്ടായി. ആ നാട്ടിലേക്ക് പോകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യഖൂലൂന യസ്രിബ്, അവരതിനെ മദീന യസ്രിബ് എന്ന് വിളിക്കുന്നു. വഹിയൽ മദീന, അത് മദീനയാണ്. തംഫിൻ നാസ കമ യംഫിൽ കീറു ഖബസൽ ഹദീദ്, ആ നാട് അത് ഇരുമ്പ് ഉലയിലിട്ടാൽ, അത് ചൂടാക്കിയാൽ അതിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകുന്നതുപോലെ, അവിടെ നിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകുന്നതാണ്. അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത നിഷേധത്തിന്റെ ആളുകളെ അത് പുറംതള്ളുന്നതാണ്, അത് പുറംതള്ളുന്നതാണ്. ഇതാണ് മദീന. അവിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു വതആല അവിടേക്കുള്ള ഹിജറാദ മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം തന്നെ പോകാനല്ല അള്ളാഹു കൽപ്പിക്കുന്നത്, മറിച്ച് ആദ്യം മുസ്ലിമീങ്ങൾക്ക് അവിടേക്ക് പോകാൻ അനുവാദം നൽകപ്പെടുകയാണ്. അങ്ങനെ അവർ ഓരോരുത്തരായും അതുപോലെ കൊച്ചു കൊച്ചു സംഘങ്ങളായും മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പലരെയും മുശ്രിക്കുകൾ പിടിച്ചുവച്ചു, തടഞ്ഞുവച്ചു. പലരോടും അവർ കൊണ്ടുപോകുന്ന സമ്പത്ത് അതവിടെ വച്ചുപോകാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ എല്ലാം ഇട്ടിട്ടാണ് അവർ പോകുന്നത്. നോക്കൂ, ബറാ ഇബ്നു ആസിം, മദീനക്കാരനായ സഹാബി ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവ്വലു മൻ ഖദിമ അലൈന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബിമാരിൽ നിന്ന് ആദ്യമായി ഞങ്ങളുടെ അരികിലേക്ക് വന്നത് മുസ്അബ് ഇബ്നു ഉമൈർ, മുസ്അബ് ഇബ്നു ഉമൈറാണ് റളിയല്ലാഹു അൻഹു. വബ്നു ഉമ്മി മക്തൂം, പിന്നെ വന്നത് ഇബ്നു ഉമ്മി മക്തൂമാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അന്ധനായിരുന്ന സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനായിരുന്നു അദ്ദേഹം. വാങ്ങി വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്ന സഹാബിമാരിൽ ഒരാളാണ്. فجعل يقرئاننا القران, അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. ثم جاء عمار, പിന്നെ عمار വന്നു, ابن ياسر رضي الله عنه, وبلال, بلال رضي الله عنه വന്നു, وسعد, سعد بن ابي وقاص വന്നു. ثم جاء عمر بن الخطاب في 20, പിന്നെ 20 പേരോടൊപ്പം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ഇതിനൊക്കെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖദ് ജാ ഫമാ ജാ ഹത്താ ഖറഅതു സബ്ബിഹ് ഇസ്മ റബ്ബികല അല, ഞാൻ സബ്ബിഹ് ഇസ്മ റബ്ബികല അല തുടങ്ങിയ സൂറത്തുകളൊക്കെ പഠിച്ച ശേഷമാണ് ആര് വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. നോക്കൂ, ഇസ്ലാം സ്വീകരിച്ച് ഖുർആൻ പഠിച്ച്, എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കണ്ടിട്ടില്ല, നബിയെ അവർ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു മുസ്ലിമീങ്ങൾ ഹിജറ പോയിക്കൊണ്ടിരുന്നത്. ഇത് ഖുറൈശികൾ അറിഞ്ഞു, അവരുടെ കാതിൽ ഈ വാർത്തയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ, മുസ്ലിമീങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ജനത ഉണ്ടായിരിക്കുന്നു. അവർ ഒരു നാട്ടുകാരാണ്. അവരാകട്ടെ പൊതുവേ സ്വതന്ത്രരായി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് മദീനയുടെ ഒരു പ്രത്യേകത. അത് ഏതെങ്കിലും കിസ്റയുടെയോ കൈസറിന്റെയോ ഒന്നും കീഴിലായിരുന്നില്ല, മറിച്ച് അത് സ്വതന്ത്രമായ ഒരു നാടായിരുന്നു. പൊതുവെ ആളുകൾക്ക് സൈനികമായി ആക്രമിക്കാനോ മറ്റോ എളുപ്പമല്ലാതിരുന്ന രൂപത്തിലായിരുന്നു മദീനയുടെ ഘടന. രണ്ടു ഭാഗത്ത് ഈ കറുത്ത കല്ലുകൾ, അങ്ങനെയുള്ള പ്രദേശമാണ്. അതുപോലെ ഈത്തപ്പനകയുടെ മരങ്ങൾ ധാരാളമായി നിറഞ്ഞിരുന്നു. ഒരു ഭാഗം മാത്രമാണ് തുറന്ന വഴിയുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു സൈനിക സംഘത്തിന് ആ സൈന്യത്തിന്റെ ആ ഘടനയോടെ, ഒരു സൈന്യം വരുമ്പോൾ അത് കുറച്ച് കുറച്ച് ആളുകൾ ഇങ്ങനെ ഓരോ വരിയായി വരികയല്ല ചെയ്യുക, മറിച്ച് അതിന് അതിൻ്റെതായ ഘടനയിൽ വേണം അത് വരാൻ. അങ്ങനെ അതിന്റെ ഘടനയിൽ ആ രൂപത്തിൽ വരാൻ, മദീനയിലേക്ക് കടന്നു കയറാൻ പൊതുവെ സൗകര്യം ഉണ്ടാവുകയില്ല, മനസ്സിലായില്ലേ? മുറിഞ്ഞു മുറിഞ്ഞു പോകും അവർ മുറിഞ്ഞു പോകും. വരുന്ന വഴിക്ക് അവിടേക്ക് പ്രവേശിക്കുന്നവർക്ക്. ഇങ്ങനെ ഈ രൂപത്തിലായിരുന്നു മദീനയുടെ ഭൂപ്രകൃതി. അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു തുറന്നു കിടന്നിരുന്നത്, കടക്കാൻ എളുപ്പമുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു നാടും ആ നാട്ടുകാരും മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണമായി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആളുകളായി വന്നിരിക്കുന്നു എന്നത് മുശ്രിക്കുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദാറുന്നദ്വ എന്നുപേരുള്ള അവർ കൂടിയാലോചനകൾ നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടുകയാണ്. ആ യോഗത്തിൽ നജദിൽ നിന്നുള്ള വലിയൊരു ഷെയ്ഖിന്റെ രൂപത്തിൽ ഇബ്ലീസ് നേരിട്ട് പങ്കെടുത്തു. എന്നിട്ട് അവർ ചർച്ച നടത്തുകയാണ്, എന്തു ചെയ്യണം മുഹമ്മദിനെ, എന്തു ചെയ്യണമെന്ന ചർച്ച അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ചിലർ പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാം, മുഹമ്മദിനെ ഇവിടെ ബന്ധനസ്ഥനാക്കാം അഥവാ തടവിലാക്കി കളയാം. ഇബ്ലീസ് പറഞ്ഞു, ഈ അഭിപ്രായം ഒന്നിനും കൊള്ളുകയില്ല, പോരാ. വേറൊരാൾ പറഞ്ഞു, ഈ നാട്ടിൽ നമുക്ക് പുറത്താക്കാം. ഇബ്ലീസ് പറഞ്ഞു, ഈ അഭിപ്രായം ശരിയല്ല. ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം അബൂ ജഹൽ ലഅനഹുല്ലാഹ് അവൻ പറഞ്ഞു, ഞാനൊരു അഭിപ്രായം പറയാം, നമുക്ക് ഖുറൈശികളിലെ ഈ ഇവിടെയുള്ള ഗോത്രങ്ങളിലെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കാം, ഓരോരുത്തരെ. എന്നിട്ട് അവർ വാളുമായി ചെന്ന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആൾ വെട്ടി കൊലപ്പെടുത്തുന്നതുപോലെ എല്ലാവരും ഒരുമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുക. അങ്ങനെ ചെയ്താൽ പിന്നെ ബനു ഹാഷിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗോത്രം അവർ പ്രതികാരത്തിന് ആവശ്യപ്പെടുകയില്ല, കാരണം എല്ലാ ഗോത്രത്തിലെയും ആളുകൾ കൂടിയിട്ടാണ് കൊന്നത്. അതുകൊണ്ട് തിരിച്ചു കൊല ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല. അവർ അതിന് നഷ്ടപരിഹാരം വാങ്ങി അടങ്ങിയിരുന്നുള്ളൂ. ദിയ എന്ന് പറയും നഷ്ടപരിഹാരം, അത് വാങ്ങി മിണ്ടാതിരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യാം, കൊല്ലാം നമുക്ക്. ഇബ്ലീസ് പറഞ്ഞു, ഇതാണ്, ഈ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്, ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം, ഇതിൽ തന്നെ നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞു. നോക്കൂ, ഇവരുടെ ഈ കൂടിയാലോചനയെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. വഇദ് യംകുറു ബികല്ലദീന കഫറു, വ നബിയെ, താങ്കളുടെ കാര്യത്തിൽ അവർ കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം, ലിയുസ് ബിതൂക്ക് ഒന്നുകിൽ താങ്കളെ തടവിലാക്കാൻ, ഔ യഖ്തുലൂക് അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ, ഔ യുഖ്രിജൂക് അല്ലെങ്കിൽ താങ്കളെ പുറത്താക്കാൻ, വയം കുറൂന അവർ കുതന്ത്രം മെനയുന്നു, വയം കുറുല്ലാഹ് അല്ലാഹു തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹു ഖൈറുൽ മാകിരീൻ അല്ലാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഇങ്ങനെ ഖുറൈശികൾ അവർ ഈ വൃത്തികേടിന് കൂടിയാലോചന നടത്തുകയും എന്നിട്ടത് തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനം അവർ എടുത്തു. അങ്ങനെ ഈ പറയപ്പെട്ട സഹാബിമാർ, അവരിൽ ബഹുഭൂരിപക്ഷവും മദീനയിലേക്ക് പോയതിനു ശേഷം അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മദീനയിലേക്ക് പോകാനുള്ള റബ്ബിന്റെ കൽപ്പന വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, അവർ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ വീട്ടിലേക്ക്, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ അല്ലെങ്കിൽ പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചസമയത്ത് വരികയാണ്. ഉച്ചസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലം വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം വരുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ജാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം ഫീ ഹാദിഹി സാഅ ഇല്ലാ ലി അംരിൻ ഹദഥ്. ഈ സമയത്ത് നബി വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഈ സമയത്ത് വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി സല്ലം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിക്ക് ഇരിക്കാൻ വേണ്ടി താനിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം അവിടെ ഇരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം അവിടെ ഇരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോൾ അവിടെ ഞാനും എന്റെ സഹോദരി അസ്മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, അഖ്രിജ് അന്നി മൻ ഇൻദക്, അബൂബക്കർ ഇവിടെയുള്ള ബാക്കിയുള്ളവരോടൊക്കെ പോകാൻ പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം ആ വാക്ക് കേട്ടാൽ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാകും. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നമാ ഹിയ ഇബ്നതായി, എന്റെ രണ്ട് പെൺമക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ, നിങ്ങളുടെ കുടുംബമാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ഇന്നല്ലാഹ അദിന ലീ ബിൽ ഖുറൂജി വൽ ഹിജ്റ, അല്ലാഹു എന്നോട് ഹിജ്റ പോകാൻ കൽപ്പിച്ചിരിക്കുന്നു, മക്ക വിടാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കും നബിയുടെ ചലനവും ഏറ്റവും നന്നായി മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സുഹ്ബത്തു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ കൂടെ ഞാൻ വരണമെന്നാണോ? സുഹ്ബത്ത് നബിയുടെ ഹിജ്റയിൽ നബിയുടെ കൂട്ടുകാരനായി ഞാൻ വരണമെന്നാണോ? ഖാല സുഹ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ സുഹ്ബത്ത് തന്നെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവല്ലാഹി, ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് ചെറിയ കുട്ടിയാണല്ലോ, അവർ പറയുകയാണ്, ഫവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക അൽയൗം അന്ന അഹദൻ യബ്കി മിനൽ ഫറഹ്, അതിനു മുമ്പ് ഒരിക്കലും ആരെങ്കിലും ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു. സന്തോഷം കൊണ്ട് ആരെങ്കിലും കരയുമെന്ന് എനിക്ക് അതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഹത്ത റഅയ്തു അബൂബക്കറിൻ യൗമ ഇദിൻ യബ്കി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായതുണ്ട് ആളുകൾ സന്തോഷം വന്നാലും കരയുമെന്ന്. ചിലപ്പോൾ അങ്ങനെ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട് പറയുകയാണ്, നബി ഇതാ എന്റെ രണ്ട് ഒട്ടകങ്ങളെ ഞാൻ ഇതിനു വേണ്ടി ഹിജ്റക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം ഹിജ്റക്ക് അള്ളാഹുവിന്റെ കൽപ്പന വരുമെന്ന്, ഞാൻ അതിനുവേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് നബിയെ ടാങ്കൽ എടുക്കുക. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിസ്സമൻ, ഒന്ന് ഞാൻ എടുക്കാം, പക്ഷേ വില വാങ്ങണം, അതിനെന്തു വേണം? പൈസ വാങ്ങണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി അത് പറഞ്ഞത്, അബൂബക്കർ ആകട്ടെ നബിക്ക് സമ്പത്തുകൊണ്ടും അതുപോലെ ശരീരം കൊണ്ടും അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉപകാരപ്പെട്ട വേറെ ആരുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ധനം ഉപകാരപ്പെട്ടതുപോലെ നബിക്ക് വേറെ ആളുടെ പൈസ ഉപകാരപ്പെട്ടിട്ടില്ല. നബി അത് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അമന്നന്നാസി ബിസ്വഹ്ബതിഹി വമാ ഇന്ന അമന്നന്നാസി അലയ്യ ബിസ്വഹ്ബതിഹി വമാലിഹി അബൂബക്കർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹീഹ് ബുഖാരി ഹദീസ്, ജനങ്ങളിൽ സമ്പത്തുകൊണ്ടും സ്വദേഹം കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് ആരാണ്? അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. പിന്നെ എന്തിനാണ് ഇത് ഇത് പൈസക്ക് ഇതിന് പണം വാങ്ങണമെന്ന് പറഞ്ഞത്? അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഹിജറ അത് സ്വദേഹം കൊണ്ടുള്ള ഹിജറ മാത്രമല്ല, അത് സ്വന്തം സമ്പത്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിജറയും കൂടിയാകാൻ, അതിന്റെ പ്രതിഫലം കൂടി ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. അതിനുവേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ? അത് സ്വന്തം ചെലവിൽ തന്നെ ആകാൻ, അതിനുവേണ്ടി പണം മുടക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ അതാ അവർ ഈ രണ്ട് ഒട്ടകങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയാണ്. മദീനയിലേക്ക് അവരെ വഴി കാണിക്കാൻ ഒരാൾ വേണം, അവർക്ക് മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് എല്ലാവരും പോകുന്ന, എല്ലാവരും എളുപ്പത്തിലെത്തുന്ന വഴിയല്ല, വേറൊരു വഴിയിലൂടെയാണ് അവർ പോകാൻ തീരുമാനിച്ചത്, കടലിനോടടുത്ത വഴിയിലൂടെ. അങ്ങനെ ആ വഴി അവർക്ക് വഴി സഹായിക്കാൻ വേണ്ടി ഒരാളെ അവർ കൂലിക്കെടുക്കുകയാണ്. അബ്ദുല്ലാഹിബ്ൻ ഉറൈഖിത് എന്നു പേരുള്ള ഒരാളെയാണ് അവർ അതിനുവേണ്ടി കൂലിക്കെടുത്തത്. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൗമിന്റെ ദീനിൽ ആ കുഫറിലായിരുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ വഴി നന്നായി അറിയാവുന്ന, അതിൽ നല്ല നൈപുണ്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. കൂടാതെ വിശ്വസ്തനായിരുന്നു, ചതിക്കുകയില്ല, മുശ്രിക്കുകൾക്ക് ഒറ്റുകൊടുക്കുകയില്ല. ഇസ്ലാമിനോട് ആ രൂപത്തിൽ മുസ്ലിമീങ്ങളോട് ദ്രോഹം ചെയ്യാത്ത ആളായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കറും ആ ജോലിക്ക് തെരഞ്ഞെടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെയാണ്. കാരണം അതുപോലുള്ളത് മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമാണ്. ഒരു ജോലി അത് വിശ്വസ്തനാണ്, വഞ്ചിക്കുകയില്ല എന്നറിയുന്ന മുസ്ലിമല്ലാത്ത ഒരാളെ ഏൽപ്പിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് തെറ്റായൊരു കാര്യമല്ല, അത് തെറ്റായൊരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെ അതിനുവേണ്ടി എടുത്തു, അബൂബക്കറും നബിയും കൂടി. എന്നിട്ട് ഈ രണ്ട് ഒട്ടകങ്ങളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെ ഏൽപ്പിച്ചു. മൂന്ന് ദിവസം കഴിഞ്ഞ് തൗറു ഗുഹയിൽ ഈ ഒട്ടകങ്ങളുമായി വരാൻ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മുശ്രിക്കുകളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ ഒരുങ്ങുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ചവർ വീട് വളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു പുറത്തേക്ക് പോകാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കട്ടിലിൽ അലി ബിൻ അബി ത്വാലിബിനെ കിടത്തുന്നു. എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒരു പിടി മണ്ണെടുത്തിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് അവർക്കിടയിലൂടെ പുറത്തേക്ക് പോകുന്നു. അവരാരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. അവിടുന്ന് രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അരികിലെത്തി നബി അബൂബക്കറും കൂടി പുറപ്പെട്ടു. അവർ സാധാരണ മദീനയിലേക്ക് പോകാവുന്ന വഴി, മുശ്രിക്കുകൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ പോകാതെ വേറെ വഴിയിലൂടെ പോയി സൗറു ഗുഹയിൽ കയറുന്നു. അപ്പൊ മുശ്രിക്കുകളൊക്കെ നബിയെ അബൂബക്കറിനെ അന്വേഷിച്ച് പോക വേറെ വഴിക്കായിരിക്കും. നോക്കൂ, ഈ ആളുകൾ അവിടെ കാത്തിരുന്ന ആളുകൾ, അവർ നേരം പുലരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവരോട് പറയും, നിങ്ങൾ ആരാണ് കാത്തിരിക്കുന്നത്? മുഹമ്മദിനെയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളാകെ നിങ്ങൾക്ക് നഷ്ടം പറ്റിയിരിക്കുന്നു, മുഹമ്മദ് അതാ നിങ്ങൾക്കിടയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ തലയിലെ മണ്ണ് അത് തട്ടിയിട്ടു എന്നാണ്. അവിടെ ഉള്ളിൽ കിടക്കുന്നത് അലി ബിൻ അബി ത്വാലിബ്. അവർ ചോദിച്ചു, എവിടെ നിങ്ങളുടെ സാഹിബ്? എവിടെ? റളിയല്ലാഹു പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ നിന്ന്, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാത്രയ്ക്ക് വേണ്ട, അബൂബക്കർ സിദ്ദീഖിന്റെ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം, അത് അസ്മ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ അസ്മ പാത്രത്തിൽ തയ്യാറാക്കുക. അസ്മ റളിയല്ലാഹു അൻഹ ഭക്ഷണം അത് ആ ഭക്ഷണം ശേഖരിക്കുന്നു. എന്നിട്ടത് കൂട്ടിക്കെട്ടാൻ ഒരു തുണി അന്വേഷിക്കുമ്പോൾ അവർക്ക് തുണി കിട്ടുന്നില്ല. അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഇത് കെട്ടാൻ തുണിയൊന്നുമില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ നിത്താഖ് കീറുക. നിത്താഖ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ അരയിൽ വസ്ത്രം താഴെ നിലത്ത് മുട്ടാതിരിക്കാൻ, വസ്ത്രം ഒന്ന് കയറാൻ വേണ്ടി അരയിൽ കെട്ടിയിരുന്ന തുണിക്കാണ് നിത്താഖ് എന്ന് പറയുക. അബൂബക്കർ സിദ്ദീഖ് മകളോട് പറഞ്ഞു, നീ നിന്റെ നിത്താഖ് കീറുക. എന്നിട്ട് അതുകൊണ്ട് ഈ വസ്ത്രം ഈ ഭക്ഷണം കൂട്ടിക്കെട്ടുക. അങ്ങനെ അസ്മ റളിയല്ലാഹുഅൻഹ തന്റെ നിതാഖ് കീറി, എന്നിട്ട് ഇതുകൊണ്ട് ഭക്ഷണം കൂട്ടിക്കെട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് ദാതുൻ നിതാഖൈൻ എന്നൊരു പേര് അറിയപ്പെട്ടു, രണ്ട് നിതാഖിന്റെ ആൾ എന്ന പേര് അവർക്ക് അന്നു മുതൽ വരികയും ആ പേരിൽ അവർ അറിയപ്പെടുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ദാതുൻ നിതാഖൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി, അത് കൂട്ടിക്കെട്ടാൻ വേണ്ടി തന്റെ നിതാഖ് രണ്ടായി കീറി കൂട്ടിക്കെട്ടിയതുകൊണ്ട്. അങ്ങനെ അതാ അബൂബക്കർ സിദ്ദീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുകയാണ്. ആ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കടക്കുന്ന വേളയിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നോക്കി പറഞ്ഞത്, അല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്, അല്ലാഹുവാണ് നീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഇടമാണ്, ഏറ്റവും നല്ല ഭൂമിയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഞാൻ നിന്റെ നിന്നിൽ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിട്ട് പുറത്ത് പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൗർ ഗുഹയിലാണ് മൂന്ന് ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കഴിച്ചുകൂട്ടിയത് സൗർ ഗുഹയിൽ. അത് ഏതൊക്കെ ദിവസങ്ങളായിരുന്നു? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് വെള്ളിയാഴ്ച രാവ്, ശനിയാഴ്ച രാവ്, ഞായറാഴ്ച രാവ്, ഈ മൂന്ന് രാത്രികൾ, അതിനുശേഷം തിങ്കളാഴ്ച പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കഴിയുന്ന സമയത്ത് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖിനെ പിടിക്കാൻ ആളുകളെ അയക്കുകയാണ്. ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് വലിയ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആളുകൾ നാലുപാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് പുറപ്പെട്ടു. നബിയും അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയിൽ കഴിയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻ രാത്രിയിൽ ഗുഹയിലേക്ക് വരികയും എന്നിട്ട് എന്താണ് ചുറ്റും നടക്കുന്നത്, വിവരങ്ങൾ എന്തൊക്കെയാണ് അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് രാത്രി തന്നെ അബ്ദുല്ലാഹി ബിൻ അബി ബക്കർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ആളുകൾക്ക് മനസ്സിലാവുകയില്ല രാത്രി ഇങ്ങനെ പോയിട്ടുണ്ട് തിരിച്ചെത്തിയതാണ് എന്നൊന്നും ആളുകൾക്ക് അറിയുകയില്ല. അതുപോലെ ആമിർ ബിൻ ഫുഹൈറ എന്നുപേരുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടിമയായിരുന്ന ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്തു ചെയ്യും, ആടുകളെ രാത്രി അങ്ങോട്ട് കൊണ്ടുപോവുകയും എന്നിട്ട് അതിന്റെ പാൽ കറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖിനും കൊടുക്കുകയും ചെയ്യും ഈ മൂന്ന് നാളുകളിൽ. എന്നിട്ട് രാത്രി തന്നെ തിരിച്ച് സ്വന്തം സ്ഥലത്തേക്ക് എത്തും ആളുകൾക്ക് അറിയാത്ത രൂപത്തിൽ. അങ്ങനെ ഇരിക്കുകയാണ് ആ ഗുഹയുടെ അരികിലും മുശ്രിക്കുകൾ എത്തുന്നത് നബിയെ അബൂബക്കർ സിദ്ദീഖിനെ അന്വേഷിച്ചുകൊണ്ട്. അതിന്റെ തൊട്ടടുത്തെത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ, ഇന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും, ഗുഹക്ക് അകത്തിരിക്കുന്ന നമ്മെ കാണുമെന്ന് പേടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ നബിയുടെ ആ വാക്ക് അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നത്, മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ ഒരു രണ്ടുപേരെ കുറിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്, അല്ലാഹു സാലിസുഹുമ അവരുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഉണ്ട്, അവരുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഉണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞു, ഇല്ലാ തൻസുറൂഹു فقد نصره الله
إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സാഹിബിനോട് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, അള്ളാഹു ഖുർആനിൽ നബിയുടെ സാഹിബ് കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് നബി പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ ദുഃഖിക്കരുത്, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ. അള്ളാഹു അവന്റെ സകീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തു. ജനങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തി. അള്ളാഹു ആ മുശ്രിക്കുകളുടെ വാക്കിനെ നിന്ദ്യമാക്കി കളഞ്ഞു, അതിനെ താഴ്ത്തി കളഞ്ഞു. വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് അതാണ് ഉന്നതമായത്. അള്ളാഹു അസീസാണ്, അവൻ ഹക്കീമാണ്, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്, അവൻ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിനോട് പറഞ്ഞത് എന്താണ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരുവന്റെ കൂടെയുണ്ടോ പിന്നെ അവൻ സന്തോഷിക്കുകയാണ് വേണ്ടത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അള്ളാഹുവിന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യം, അവന്റെ കാരുണ്യം, അഥവാ ഇസ്ലാമും ഖുർആനും ഒക്കെ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അള്ളാഹുവിനെ കൊണ്ടുള്ള സന്തോഷത്തിന് ശേഷം മാത്രം വരുന്നതാണ്. എന്ത്? അവന്റെ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ. ഏറ്റവും വലിയ സന്തോഷം എന്തുകൊണ്ടാണ്? ഇന്ന അല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്ന അല്ലാഹ മഅന, തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. റബ്ബ് ഒരുവന്റെ കൂടെയുണ്ടോ ഒന്നും അവന് നഷ്ടമാവുകയില്ല. റബ്ബ് ഒരുവനെ കൈവിട്ടോ അവന് പിന്നെന്ത് കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക്, അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ലാ തഹ്സൻ ഇന്ന അല്ലാഹ മഅന എന്ന് കൂട്ടുകാരനോട്, അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. അങ്ങനെ അത് തിങ്കളാഴ്ച രാവിൽ അവർ ആ ഗുഹയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറത്തേക്ക് പോവുകയാണ്. കൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ആ രാത്രിയിൽ നേരത്തെ കരാർ ചെയ്തതുപോലെ രണ്ട് ഒട്ടകങ്ങളെ അതിനടുത്ത് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറയും കൂടെ ഉണ്ടായിരുന്നു. നാലുപേർ പുറപ്പെടുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തീരത്തിനടുത്തുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. മക്കാർ സാധാരണ യാത്രാ സംഘങ്ങൾ പോകുന്ന വഴിയിലൂടെയല്ല, അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ദൈർഘ്യം എടുത്തിട്ടുണ്ട്. സാധാരണ യാത്രാ സംഘങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എട്ടോ പത്തോ ദിവസങ്ങൾ കൊണ്ട് അക്കാലത്ത് എത്താറുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു, അതുപോലെ വഴി കാണിച്ച അബൂബക്കർ ഉറൈഖത്ത്, ആമിർ ഇബ്നു ഫുഹൈറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്ര 12ഓ 15ഓ ദിവസം എടുത്തിട്ടുണ്ട് എന്നാണ്. 12 ദിവസം അല്ലെങ്കിൽ 15 ദിവസം എടുത്തിട്ടുണ്ട് ഇവിടെ എത്താൻ, മദീനയിലെത്താൻ. അങ്ങനെ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജറ പോവുകയാണ്. പോകുന്നതിനിടയിൽ എപ്പോഴും ഒരുപോലെ സഞ്ചരിക്കുന്നില്ല, മറിച്ച് സൂക്ഷിച്ചാണ് സഞ്ചരിക്കുന്നത്, വളരെ നോക്കിയും ആണ് സഞ്ചരിക്കുന്നത്. അതിനിടയിൽ ചില ആളുകൾ അവരെ കാണുന്നുണ്ട്. മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പരിചയമില്ലാത്ത ചില ആളുകൾ അവർ കാണുന്നുണ്ട്. കാണുമ്പോൾ അവരിൽ പലർക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരിചയമുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ആ നാടുകളിലൊക്കെ കച്ചവടത്തിനും മറ്റും പോകുന്നത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കണ്ടാൽ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കും, ഇതാരാണ് കൂടെയുള്ളത്? കൂടെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഹാദ റജുൽ യഹ്ദീനി സബീൽ, ഇതെനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. കേൾക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? യാത്രയിൽ വഴി കാണിച്ചു തരാനുള്ള ആളാണ് എന്ന് വിചാരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ദീഹി ലിൽ ഖൈർ, ഖൈറിലേക്ക്, നന്മയിലേക്ക്, അള്ളാഹുലേക്ക് അബൂബക്കർ സിദ്ദീഖിന് വഴി കാട്ടിക്കൊടുക്കുന്ന റബ്ബിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രക്കിടയിൽ സംഭവിച്ച മറ്റൊരു സുപ്രധാനമായ സംഭവമാണ് സുറാഖത്തു ബിനു മാലിക്കിന്റെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഇങ്ങനെ പോകുന്നു. അതിനിടയിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മക്കാർ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ തെരഞ്ഞ് പല ആളുകളും പുറപ്പെട്ടിട്ടുണ്ട്. സുറാഖത്തു ബിനു മാലിക് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം അല്ല, അദ്ദേഹം തന്റെ സദസ്സിൽ ഇരിക്കവേ ചിലർ വന്നിട്ട് പറഞ്ഞു, ഇതാ മക്കാർ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും മറ്റും ഈ വഴിയിലൂടെ, ആ തീരത്തിന്റെ വഴിയിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞു. സുറാഖത്ത് ബിനു മാലിക് പറഞ്ഞു, അത് സുറാഖത്ത് ബിനു മാലിക്കിന് യഥാർത്ഥത്തിൽ മനസ്സിലായത് നബിയും കൂട്ടനുമാണ് പോകുന്നത് മനസ്സിലായി. പക്ഷേ ഇയാളെങ്ങാനും പോയി പിടിച്ചുകൊടുത്ത് ഇനാം വാങ്ങണ്ട, ആ മക്കാർ ഖുറൈശികൾ പ്രഖ്യാപിച്ച പണം ഇയാൾക്ക് കിട്ടണ്ട എന്ന് കരുതി സുറാഖത്ത് ബിനു മാലിക് പറഞ്ഞു, അത് അവരൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അത് വേറെ ആളുകളാണ് എന്ന് സുറാഖത്ത് ബിനു മാലിക് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സംസാരമധ്യേ മെല്ലെ താൻ താമസിക്കുന്നിടത്തേക്ക് നീങ്ങി, എന്നിട്ട് തന്റെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയോട് കുതിരയെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് അവർ കാണാതെ കുതിര പുറത്ത് സുറാഖത്ത് ബിനു മാലിക് പുറപ്പെടുകയാണ്, പറഞ്ഞ വഴിയിലേക്ക് പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും പോകുന്ന വഴിയിലേക്ക് സുറാഖത്ത് പുറപ്പെടുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലമയെ കാണുന്ന അകലത്തിൽ സുറാഖത്ത് എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുറാഖ പറയുകയാണ്, അബൂബക്കർ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്നു, നബി തിരിഞ്ഞു നോക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അല്ലാഹു യാ റസൂലല്ലാഹ് ഖദ് ലഹിഖ ബിന, ഇതാ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ സറഅഹു, അല്ലാഹു അവനെ വീഴ്ത്തേണം. സുറാഖത്ത് മറിഞ്ഞു വീഴുക. സുറാഖത്ത് വീണ്ടും കുതിര പുറത്ത് കയറി, വീണ്ടും പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തുമെന്നായപ്പോഴതാ കുതിരയുടെ കാലുകൾ മണലിനടിയിലേക്ക് ആണ്ടുപോവുകയാണ്. അതിന്റെ കാല്, അത് വലിയൊരു ഭാഗം ഇനി മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത വിധം മണലിലേക്ക് ആണ്ടുപോകുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെത്തുമ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. സുറാഖത്തിന് മനസ്സിലായി ഇത് തനിയെ സംഭവിക്കുന്ന, യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സുറാഖത്തിന് വിശ്വാസം വരിക. സുറാഖത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഞങ്ങളുടെ വിവരം മറച്ചു വെക്കുക. ആളുകൾ ഞങ്ങളുടെ അരികിലേക്ക് വരാതിരിക്കാൻ നീ ശ്രമിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറഞ്ഞത് കാണാം, രാവിലെ സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പുറപ്പെട്ട ആളായിരുന്നു. പക്ഷേ ആ പകൽ അവസാനിക്കുമ്പോഴേക്കും പിന്നെ സുറാഖ ചെയ്യുന്നത് എന്താണ്? ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, ആ വഴിയിലേക്ക് പോകാൻ ഒരുങ്ങിയാണെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മറ്റൊരു തിങ്കളാഴ്ച ദിവസമാണ് അവർ മദീനയിൽ എത്തിച്ചേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ മക്ക കാലഘട്ടമാണ് നമ്മൾ ഇതുവരെ ഈ ദർസുകളിൽ ചുരുക്കി പറഞ്ഞത്. ഇൻഷാ അല്ലാ ഇനി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടം ധാരാളം സംഭവങ്ങൾ നിറഞ്ഞ, ആദ്യം പരീക്ഷണങ്ങളുടെ പിന്നീട് വലിയ വിജയങ്ങളുടെ കഥകൾ നിറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടമാണ് ഇൻഷാ അല്ലാ നമുക്ക് ഇനി പറയാനുള്ളത്. റമദാനിന് ശേഷം ഇൻഷാ അല്ലാ ഈ ദർശനം നമ്മൾ തുടരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഇതിന് സഹായിക്കുകയും കേട്ടതും പറഞ്ഞതുമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകല സൃഷ്ടികളെക്കാളും സ്നേഹിക്കാനും അവിടുത്തെ പിൻപറ്റാനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.